ഗസ്സയുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ ഏകോപനം ഏൽപ്പിക്കേണ്ടതിന് പെത്തന്മാരെ ആ സ്ഥലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിശു മടക്കിക്കളയില്ല. ഞാൻ ഗസ്സയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിന്റെ അരവനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ അസ്തോദിലെ നിവാസിയെയും അസ്കലൂനിൽ നിന്ന് ചെങ്കോൾ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. എന്റെ കൈ എക്രോണ്ട് നേരെ തിരിക്കും. ഫിലിസ്ത്യരിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകും എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൂര്യന്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ സഹോദര സഖ്യരെ ഓർക്കാതെ പെദ്ധന്മാരെ ആസകളും ഏതോവിനെ ഏൽപ്പിച്ചു കളഞ്ഞിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കി കളയില്ല. ഞാൻ സൂര്യന്റെ മതിലിനകത്തൊരു തീ അയക്കും, അത് അതിന്റെ അരവനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏതോവിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്നു. തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളുകയും ദേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അതും ബൊസ്രയിലെ അരവനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, അമ്മോനിയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിന് ഗിലയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ രബ്ബിയുടെ മതിലിനകത്ത് ഒരു തീ കത്തിക്കും, അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിശറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടി അതിലെ അരവനകളെ ദഹിപ്പിച്ചു കളയും. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമോസ് ചാപ്റ്റർ 2. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മോവാബിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ ഏതോ രാജാവിന്റെ അസ്ഥിയിലെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ മോവാബിലൊരു തീ അയക്കും, അത് കെരിയോത്തിന്റെ അരവണകളെ ദഹിപ്പിച്ചു കളയും. മോവാബ് കലഹത്തോടും ആർപ്പോടും കാകളനാദത്തോടും കൂടെ മരിക്കും. ഞാൻ ന്യായവതിയെ അതിന്റെ നടപടിയിൽ നിന്ന് ഛേദിച്ച് അതിന്റെ സകല പ്രഭുക്കന്മാരെയും അവനോടുകൂടെ കൊല്ലുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ ഇരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റ് നടക്കുമാറാക്കുകയും ചെയ്തിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേലിന്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടു ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാംക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു. എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവന്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. അവർ അത് ബലിപീഠത്തിനരികത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ചു കിടന്നുറങ്ങുകയും പെയ്യടച്ചവരുടെ വീട് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് പിടിക്കുകയും ചെയ്യുന്നു. ഞാനോ അമൂരനെ അവരുടെ മുമ്പിൽ നശിപ്പിച്ചു കളഞ്ഞു. അവന്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെ ആയിരുന്നു, അവൻ കരുവേലകങ്ങൾ പോലെ ശക്തിയുള്ളവനുമായിരുന്നു. എങ്കിലും ഞാൻ നീരെ അവന്റെ ഫലവും താഴെ അവന്റെ പേരും നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. അമോര്യന്റെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി. ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ ഔവനക്കാരിൽ ചിലരെ വ്രതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ തന്നെയല്ലയോ ഇസ്രയേൽ മക്കളെ എന്ന യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിങ്ങളുടെ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. കറ്റ കയറ്റി വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ നിങ്ങളിരിക്കുന്നിടത്ത് അമർത്തിക്കളയും. അങ്ങനെ വേഗവാന്മാർക്ക് ശരണം നശിക്കും, ബലവാന്റെ ശക്തി നിലനിൽക്കയില്ല, വീരൻ തന്റെ ജീവനെ രക്ഷിക്കയില്ല, വില്ലാളി ഉറച്ചു നിൽക്കയില്ല, ശീഘ്രഗാമി തന്നെത്താൻ വിടുവിക്കയില്ല, കുതിര കയറി ഓടിവന്നവൻ തന്റെ ജീവനെ രക്ഷിക്കുകയില്ല, വീരന്മാരിൽ ധൈര്യമേറിയവൻ അന്നാളിൽ നഗ്നായി ഓടിപ്പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ചാപ്റ്റർ 3. ഇസ്രായേൽ മക്കളെ നിങ്ങളെ കുറിച്ചും ഞാൻ മിസ്രീൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച സർവവംശത്തെ കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. രണ്ടുപേർ തമ്മിൽ ഒരുമിച്ചിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ? ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ? കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കണിയിൽ അകപ്പെടുമോ? ഒന്നും പിടിപെടാതെ കണി നിലത്ത് നിന്ന് പൊങ്ങുമോ? നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താവ് ഒരു കാര്യവും ചെയ്യുകയില്ല. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളിച്ചിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? ശമരിയാ പർവ്വതങ്ങളിൽ വന്നുകൂടി അതിന്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിന്റെ മധ്യയുള്ള പീഡനങ്ങളെയും നോക്കുവീൻ എന്ന അസ്തോവിലെ അരമനകളിന്മേലും മുസ്ലിം ദേശത്തിലെ അരമനകളിന്മേലും ഘോഷിച്ചു പറവീൻ. തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും സംഗ്രഹിച്ചു വെക്കുന്നവർ ന്യായം പ്രവർത്തിപ്പാൻ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശത്തിന് ചുറ്റും ഒരു വൈരി ഉണ്ടാകും. അവൻ നിന്റെ ഉറപ്പ് നിങ്കലിന് താഴ്ത്തി കളയും, നിന്റെ അരമനകൾ കൊള്ളയായിത്തീരും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാലോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ശമരിയിൽ കിടക്കയുടെ കോണിലും പട്ടണത്തിനേലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. നിങ്ങൾ കേട്ട യാക്കോബിനോട് സാക്ഷീകരിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്കവണ്ണം ഞാൻ ബേഥേലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും. ഞാൻ ഹേമന്ത ഗ്രഹവും ഗ്രീഷ്മഗ്രഹവും ഒരുപോലെ തകർത്തു കളയും. ദന്തഭവനങ്ങൾ നശിച്ചു പോകും, പല വീടുകളും മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Chapter 4. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരികയും ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയാ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ. ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ച് കൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരുമെന്ന് യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തി നേരെ മുമ്പോട്ട് മതിൽ പിളർപ്പുകളിൽ കൂടി പുറത്തു ചെല്ലുകയും റിമ്മോനെ എറിഞ്ഞിളകുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുകയും ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിക്കുകയും രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും മൂന്നാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടുചെല്ലുകയും പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗമർപ്പിക്കുകയും സ്വമേധാർത്ഥങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുകയും. അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഞാനൊരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. 2-3 പട്ടണം വെള്ളം കുടിക്കാൻ ഒരു പട്ടണത്തിലേക്ക് ചുഴന്നു എന്നു ദാഹം തീർന്നില്ല താനും. എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്യവൃക്ഷങ്ങളെയും ഒലിമരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു. നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു, നിങ്ങളുടെ കുതിരകളെ പിടിച്ചു കൊണ്ടുപോയി. നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി. എന്നിട്ടും നിങ്ങൾ എന്തിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം സൊദോമിനെയും ഗൊമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഇസ്രയേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രയേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എഴുതേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നീളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ അന്നലുകളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ബാരക്കുമോർ. വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിന്റെ ഏഴാത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശിശുക്കളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണതയുള്ളതായി കണ്ടില്ല. ആയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മണ്ഡലമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരായാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേരേറ്റ് പറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫിയയിലെ സകല ദൂതനെഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നതിന് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നിന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരൻ കളവായി പറയുന്നത് ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അറിയാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുപോയുക. ജയിക്കുന്നതിനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. ഞാൻ തന്നവാൻ സമ്പന്നനായിരിക്കുന്നു. എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച് പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടുവാൻ തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചാപ്റ്റർ 4. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. താളനാഥൻ പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം ഇട്ടിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരകതത്തോട് സദൃശമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻ കിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇരുമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ചൊലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പഴുത്തു നിന്ന കണ്ണാടി കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1 ജീവി സിംഹത്തിന് സദൃശം, 2 ജീവി കാളയ്ക്ക് സദൃശം, 3 ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4 ജീവി പറക്കുന്ന കഴുകിന് സദൃശം. 4 ജീവികളും ഓരോത്തിന് 6 ചിലവുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടമെയ്താൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. ചാപ്റ്റർ 5. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. അവൻ വന്നു സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കയ്യിലെ പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളിൽ 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന രൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടും അവൻ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1,000 1,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാല് ജീവികളും ആമീനെന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. വാരക്കുമാർ സങ്കീർത്തനങ്ങൾ 4 എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മനസ്സെ നിന്നയാക്കി മായയെ ഇച്ഛിച്ചു രാജ്യത്തെ അന്വേഷിക്കും. യഹോവാ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ. യഹോവയിൽ ആശ്രയമെത്തീൻ. നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയെ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. Chapter 5. യഹോവയെ, എന്റെ വാക്കുകൾക്ക് ചെയ്തരണമേ. എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായല്ലോവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ദുഷ്ടൻ നിന്നോട് കൂടെ പാർക്കയില്ല. അഹങ്കാരികളുടെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. ഫോഴ്സ് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിവും ഉള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്നു. നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. യഹോവയെ, ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന് ശവക്കുഴിയാകുന്നു. മാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ അനുഗ്രഹിക്കും. പരിചയം കൊണ്ടെന്നപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. Chapter 6. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. നിന്റെ ക്രോധത്തിൽ എന്നെ ജനിപ്പിക്കരുതേ. യഹോവയെ, ഞാൻ തളർന്നിരിക്കുന്നു. എന്നോട് കരുണയുണ്ടാകണമേ. യഹോവയെ, എന്റെ അസ്ഥിയിൽ ഭ്രമിച്ചിരിക്കുന്നു. എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവയെ എത്രത്തോളം? യഹോവയെ, തിരിഞ്ഞ എന്റെ പ്രാണനെ വിടുവിക്കണമേ. നിന്റെ കാര്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിനെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും? എന്റെ ഞെരുക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവൻ എന്റെ കിടക്കെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് പുഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വൈദ്യരും ഏതുവായി ക്ഷീണിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുകയും. യഹോവയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവയുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവയുടെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ക്രമിക്കും. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. Chapter 7. എന്റെ ദൈവമായി യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ. വിടുവിപ്പാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എന്റെ ദൈവമായി യഹോവയെ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവരോട് ഞാൻ കോപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, കേതുകൂടാതെ എനിക്ക് വയ്യായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. എന്റെ മായത്തെ പൂഴിയിൽ തള്ളിയിരട്ടെ. യഹോവയെ കോപത്തോടെ എഴുന്നേൽക്കണമേ, എന്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ, എനിക്ക് വേണ്ടി ഉണരണമേ. നീ ന്യായത്തിൽ കൽപ്പിച്ചുവല്ലോ, ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു, യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥയ്ക്കും തക്കോണം എന്നെ വിധിക്കണമേ. ദുഷ്ടൻ എന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ എന്നെ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ, എന്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട്, കർത്താവേ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായവിധിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും, അവൻ തന്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു, തന്റെ ശരങ്ങളെ തീമ്പുകളാക്കി തീർത്തിരിക്കുന്നു. ഇതാ അവന് നീതികേടനെ നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവന്റെ വേണ്ട അവൻ അവന്റെ തലയിലേക്ക് തിരിയും, അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും. ഞാൻ യഹോവയെ അവന്റെ നീതിക്കതൊക്കെ വണ്ണം സ്തുതിക്കും, അത്യനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. എനിക്ക് മുട്ടുണ്ടാകില്ല, പക്ഷായ വിൽപ്പുറങ്ങളുടെ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ ജീവിതത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിവാദികളിൽ നടത്തുന്നു. കൂരൊരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കളെ കാണിച്ച് നീ എനിക്കൊരു വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എന്നോണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവയെ സ്തുതിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധരും സ്തുതി, അതുകൊണ്ട് തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ പുരോഹരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ചില ബുധനാഴ്ചയെ നമ്മൾ കൂടി വരാറുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എല്ലാവരെയും വളരെ ഹൃദയംഗമായി സ്വാഗതം ആശംസിക്കുന്നു. ദൈവസന്നിധിയിൽ ആരിപ്പാൻ ദൈവം നമ്മളെ കൃപ ചെയ്തു. ഒരു ബുധനാഴ്ചയോടെ നമുക്ക് വീണ്ടും കൂടാൻ ദൈവം നമ്മളെ അനുവദിച്ചതിൽ നമുക്ക് മഹത്തപ്പെടുത്താം. ആയിരിക്കുന്ന സ്ഥാനത്ത് ശക്തിയോടും വിശുദ്ധിയോടും കൂടെ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാനും ഭാഗമാകുവാനും ദൈവമേ എനിക്ക് കൃപയും കരുത്തും നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച് പിതാക്കന്മാരെയും പ്രത്യേകം ഇപ്പോഴിതിനെ വളരെ അനുഗ്രഹമായി നയിക്കുകയും ചെയ്യുന്ന അഭിനയ ഭദ്രാശ്രമത്രാപുരത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകാൽ വന്നി മാമനച്ചൻ, ഇനി ഡോക്ടർ ബി സി വർഗീസച്ചൻ, ഐസക് പ്രകാശച്ചൻ, സക്കറിയ റമ്പാച്ചൻ, അമ്പാനച്ചൻ, ജ്യോതിജാലിയുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. പ്രത്യേകിച്ച് ഇന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതവും ഈ പ്രാർത്ഥനയുടെ ഒരു അഭിഭാജ്യ ഘടകവുമായിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ ജോബിയച്ചനാണ്. അച്ഛനെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യും. പള്ളിയില് കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ ആദരവോടും സ്നേഹത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കൂടുതൽ ദൈവത്തോടടുക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം ദൈവം പാകെ സമർപ്പിച്ച് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിൽ 231-ാമത്തെ ഗീതം. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനായവൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എന്ന് ആരംഭിക്കുന്ന ഗീതം.
എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാടുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതായ. എല്ലാ സ്നേഹത്തിലും ഏറ്റവും നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാടുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതായ. എന്റെ സൃഷ്ടാവ രക്ഷദാതനേയ മുഴുവാത്മാവും എന്റെ സൃഷ്ടാവാം രക്ഷദാതനേ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാം മുഴുവാനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മാഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാടുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതായ. വല്ല പാപത്താലേ ദ്രോഹിച്ചാ വല്ല പാർവതിക്കരുതേ ോട്ടേറ്റം ചെയ്യുന്നതിനു മുമ്പ് അഷ്ടമാകിടമാകിടവും ഞാ. നല്ല പാപത്താലേ നിന്നെ ദ്രോഹിക്കരുതേ നിന്നോടെളിയോനേറ്റം ചെയ്യുന്നതിനു മുമ്പ് അഷ്ടമാകിടമാകിലവും ഞാൻ. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാടുമുപരിയായി സ്നേഹിച്ചിടും നീതായ.
നമുക്ക് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ലോകനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഏകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ലോകനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നടർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നടർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളർത്താവേ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി. ഭാവികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മസിഹരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്ന ഏക നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യുദ്ധമുള്ളാകുന്നേ മൃത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറിക്കുമ്പോൾ ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്ന ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ നിന്റെ വലത്തെ ഭാഗത്തെ കുഞ്ഞാളോടുകൂടെ ഞങ്ങളെ എണ്ണയണമേ. നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ ശപിക്കപ്പെട്ടവരെ നിങ്ങളെ അറിയാത്തതുകൊണ്ട് എന്നെ വിട്ടുപോകുകയിൽ എന്നുള്ള ശബ്ദങ്ങൾ നിന്നും ഞങ്ങൾ കേൾക്കുമാറാകരുത്. ദൈവപുത്ര, സഹതന്മാ തങ്ങളുടെ ഞെരുക്കങ്ങളെയും പുണ്യാന്മാ തങ്ങളുടെ സുഹൃത്തുക്കളെയും വഹിച്ചുകൊണ്ട് വരികയും നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുക്കാനായിട്ട് നിന്റെയും നിന്റെ പിതാവിന്റെയും മഹത്വത്തോടുകൂടി എഴുന്നള്ളുകയും ചെയ്യുന്ന സമയത്ത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന് നിത്യരാജ്യത്തെയും പുതിയ ജീവനെയും അവകാശിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നതായി കരുണയും ദയയും സന്തോഷവും നിറഞ്ഞ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവിന്റെ വചനവും ഏകജാതനായ മശിഹ തമ്പുരാനെയും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്നും ഇതുമുതൽ എന്നേക്കും എന്റെ സമാധാനം നിങ്ങൾക്ക് വെച്ചേക്കുന്നു എന്നും പറഞ്ഞ് നിന്റെ ശിഷ്യന്മാർക്ക് നീ സമാധാനം കൊടുത്തതുപോലെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പുളുകളോടുകൂടി ആകാശത്തെ പുലർന്ന് യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിന്റെ ദൂത കർത്താവിന്റെ കുറ്റങ്ങൾ മോചിക്കുവാനായിട്ട് നല്ല സന്നിധിയിൽ നീ എന്നെ ഓർക്കണമേ. എന്റെ കർത്താവെ, രോഗികളെ സൗഖ്യമാക്കണമേ. വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, യാതൊരുവിധ ഞെരുക്കങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹായിച്ച് രക്ഷിക്കണമേ. ഞങ്ങളെല്ലായ്പ്പോഴും നിന്റെ സ്തുതികളെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പൊഴുത്തുമാറാകണമേ. സാവുമ്പത്തിനും വയസ്സുഹായമായ സത്യമുള്ള ത്രിയേക ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് അവനെ സ്തുതിയും ബഹുമാനം യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. ആമീൻ.
ആമീൻ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുവേണി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ അനുഗ്രഹീതമായി വീണ്ടും കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ അനുഗ്രഹീതമായി നമ്മുടെ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും എങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ ധന്യമായി തീരുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏതൊരു ആത്മീയ സംസ്കാരവും അതിന്റെ മനോഹാരിത നഷ്ടപ്പെടാതെ അതിന്റെ മൂല്യം കാത്തു സൂക്ഷിച്ച് അത് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു വലിയ അദൃശ്യമായ ശക്തിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. ആ അദൃശ്യമായ ശക്തിയാണ് പരിശുദ്ധാത്മാവ് അനുനിമിഷം നമ്മളെ നയിക്കുന്നത്. ഇവിടെ ദൈവമഹത്വത്തിന് വേണ്ടി ക്രിസ്തുനാമം പ്രഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നു പോകും. ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രചോദനമുണ്ട്. ഒരുപക്ഷെ അത് ദൈവസാന്നിധ്യം ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുന്നവർക്ക് മാത്രം ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വലിയ ആത്മീയ അനുഭവമാണ്. ഇതെല്ലാവർക്കും ഒന്നും സാധിക്കുകയല്ല. ഒരുപക്ഷെ മറ്റാർക്കും അത് പറഞ്ഞ് വ്യാഖ്യാനിക്കാനും നോക്കുകയല്ല. കാരണം ഈ ആത്മീയ അനുഭവം എന്ന് പറയുന്നത് വ്യാഖ്യാതീതമാണ്. അത് വാക്കുകൾ ഒതുങ്ങുന്നതല്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഒരുപക്ഷെ അത് സംവേദനം ചെയ്യപ്പെടുമ്പോൾ കേൾവിക്കാർക്ക് സംവേദനം ചെയ്യപ്പെടുന്ന ആളുകളുടെ അതരങ്ങളിൽ നിന്ന് കേൾക്കുന്ന സത്യത്തെ ഉൾക്കൊള്ളുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരുപക്ഷെ അതിന്റെ ഒരു വളരെ താഴെയായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറമാണ് അത് ഉൾക്കൊള്ളുന്ന ഒരു ആളുടെ മാനസിക തിരിച്ചറിയുക എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ അടുത്ത ആഴ്ച പെന്തിക്കോസ്തി പെരുന്നാളാണ്. ഒരുപക്ഷെ ചരിത്രത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് ഒരു ആത്മീയ സംസ്കാരം അല്ലെങ്കിൽ ഒരു ദൈവികമായ നിറവ് ലോകം കണ്ടതിന്റെ ഒരു തുടക്കം കുറിച്ചത് ക്രിസ്തു വിഭാവനം ചെയ്ത് പുനരുത്ഥാനത്തിന്റെ ഒരു സാധ്യത നൽകി അതോടൊപ്പം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ആ വലിയൊരു അനുഭവത്തില്. ഒരുപക്ഷെ ഈ പരിശുദ്ധാത്മാവ് അനുഭവിച്ച മനുഷ്യര് ഒരു 12 പേര്, അവർക്കപ്പോ അനേകരം ഉണ്ടായിരുന്നു എങ്കിൽ 12 പേര് മുമ്പിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അവിടെ തുടക്കം കുറിച്ചത് ഈ ഭൂലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യത്തിലേക്ക് അത് വളർന്നതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ അവര് സാധാരണ മനുഷ്യരായിരുന്നെങ്കിൽ അവർക്കതിന് കഴിയുമായിരുന്നെന്ന്, അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രചോദനം അവരുടെ ഉള്ളിൽ അതിശക്തമായി നിലനിന്നത് കൊണ്ടാണ് അവരുടെ വാക്കുകൾക്കും അവരുടെ സാന്നിധ്യത്തിനും ജീവൻ തുടിക്കുകയും കണ്ടും കേട്ടും അടുത്തു നിന്നവർക്കൊക്കെ ആ ജീവന്റെ ചൈതന്യം ലഭ്യമാകുവാൻ തക്കവണ്ണടയായത്. ഞാനിന്ന് കഴിഞ്ഞ ദിവസമായിട്ട് ഇങ്ങനെ ഈ ചില സമയത്ത് ചിലരുടെയൊക്കെ സംവാദങ്ങൾ കേൾക്കും. രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് യേശു അങ്ങനെ വന്നിട്ടൊന്നും യേശു ഉണ്ട് തീർച്ചയായിട്ടും, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ദൈവം എങ്ങനെയാണ് ഭൂമിയിൽ അവതരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ യേശുവിന്റെ അവതാരവും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ ഒരു സാധാരണ മനുഷ്യനെ പോലെയായിരുന്നു. പിന്നെ അതിനു ചേർന്നുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കെട്ടിയ ചില ഐതിഹ്യങ്ങളാണ് മിത്തുകളാണെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സംവാദം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദൈവം എങ്ങനെയാകണമെന്ന് അദ്ദേഹം വിഭാവനം ചെയ്തതുപോലെ ആയിരിക്കണം. അങ്ങനെ മനുഷ്യൻ വിഭാവനം ചെയ്യുന്നത് പോലെയാണ് ദൈവത്തിന്റെ വരവും പ്രവർത്തനമെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ വ്യാഖ്യാനിക്കാൻ പോകുന്ന മനുഷ്യരുടെ പ്രശ്നം അറിയാത്ത ഒരാള് അല്ലയോ, ഈ ആനയെ കണ്ടിട്ടില്ലാത്ത ഒരാള് ആനയെ വിശദീകരിക്കുന്ന പോലൊക്കെ തന്നെ ഉള്ളൂ, കാണാത്ത ഒരാള് ദൈവത്തെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഈ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ ഒരു പരിധിവരെയൊക്കെ രുചിച്ചും അനുഭവിച്ചും കണ്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ളവരാ. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് എപ്പോഴും ഇതിനോട് അടുത്ത് വരാനും അടുത്തു നിൽക്കുമ്പോൾ അവർ എന്തൊക്കെയോ എന്റെ ചിന്താഗതിക്ക് അപ്പുറമായി എന്തൊക്കെയോ എന്നെ സ്വാധീനിക്കുന്നുണ്ട്, അതെന്നെ സംരക്ഷിക്കുന്നുണ്ട്, നാളേക്കുള്ള ഒരു സാധ്യതയിലേക്ക് അത് നയിക്കുന്ന ഒരു പ്രത്യാശയിലേക്കൊക്കെ നയിക്കുന്നതിന് പിന്നിൽ ഈ ഒരു സാന്നിധ്യബോധമാണ്. ഒരുപക്ഷെ ആ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ഓരോ ആത്മിക ശുശ്രൂഷകളുടെ പങ്കാളികളാകുമ്പോഴും ആ ഒരു തേജോവലയത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമുക്കിടയാകട്ടെ. അത് ഈ കാലം നമ്മുടെ ശരീരം അവസാനിപ്പിക്കുമെങ്കിലും തുടർന്നുള്ള കാലത്തിലും നമുക്കിവിടെ നിന്ന് ആർജിച്ചെടുത്ത ആ ഒരു ആത്മീക വട്ടം എപ്പോഴും അണഞ്ഞു പോകാതെ ക്രിസ്തുവിൽ ലയിക്കത്തക്കവണ്ണം നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ കാത്തിരിപ്പ് ദിവസങ്ങളാണ്, ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ്. ഒരുപക്ഷെ ലോകത്തിന്റേതായ തിരക്കുകളിലൊക്കെ നമുക്ക് ഈ ദിനങ്ങളെ അതിന്റേതായ പ്രാധാന്യത്തോടൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും അനുതാപബോധത്തോടുകൂടി അല്പസമയം ശാന്തമായി ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടായ്മയില്ലെങ്കിലും ആ കാത്തിരിപ്പിന്റെ മഹത്വം ഒന്ന് തിരിച്ചറിയുവാനും അനുതാപത്തോടുകൂടി ആ നമുക്ക് എന്നും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവ കൃപയും പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളും പ്രത്യേകിച്ച് ആ ആത്മീയ കൂട്ടായ്മയുടെ പേരിൽ തന്നെ വീണ്ടും അത് പുനർ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടുതൽ ആ ചൈതന്യം നിലനിൽക്കട്ടെ. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ആ പരിശുദ്ധാത്മാവിന്റെ നല്ല കിരണങ്ങൾ സ്വാംശീകരിച്ച് അത് വെറും വാക്കുകളിലല്ല ജീവിതത്തിൽ കൂടി തന്നെ അത് കൊച്ചു നാം ആയിരിക്കുന്ന കൊച്ചു സമൂഹത്തിലെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെങ്കിലും വീടിന്റെ പരിധിക്കുള്ളെങ്കിലും അത് നമ്മളിൽ കൂടി പുറപ്പെടത്തക്കവണ്ണം ആത്മാവിൽ നിറവുള്ളവരായി ജീവിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഉറക്കാനുള്ള ദിവസം 26-ാം തീയതി മലങ്കര സഭയെ വളരെ ആത്മീക പ്രോജ്വലതയോടെ നയിച്ച ദിദിമസ് ബാവായുടെ ഓർമ്മയാണ്. ഒരുപക്ഷേ നമ്മുടെ അമേരിക്കൻ ഭദ്രാസനത്തിലൊക്കെ പരിശുദ്ധ പിതാവ് കടന്നു വരികയും ഈ കത്തീഡ്രൽ പള്ളിയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒരു നല്ല താപസ ശ്രേഷ്ഠനായിരുന്നു, താവൂറിലെ ഒരു താപസ ശ്രേഷ്ഠൻ എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരു അവന്യ പിതാവായിരുന്നു. ക്രിസ്തുവിന്റെ ജീവിതമൊക്കെ രുചിച്ചറിഞ്ഞ് ആയിരിക്കുന്ന സമൂഹത്തിന് ഒരു നല്ല വഴികാട്ടിയായി. ഒരുപക്ഷെ വളരെ കുറച്ചു കാലം മാത്രമേ മലങ്കര സഭയുടെ സിംഹാസനത്തിൽ അദ്ദേഹം ആരൂഢനായിരുന്നിട്ടുള്ളെങ്കിലും ഉള്ള കാലം ആ സിംഹാസനത്തെ പ്രശോഭിപ്പിച്ചിട്ടുള്ള നിഷ്ഠയായ ആധ്യാത്മിക തലത്തിൽ കൂടി ആ സിംഹാസനത്തെ ആത്മീയമായി പ്രോജ്വലിപ്പിച്ചിട്ടുള്ള ഒരു പരിശുദ്ധ പിതാവാണ്. ആ പിതാവിന്റെ മധ്യസ്ഥയിൽ അദ്ദേഹം പ്രാപിക്കാം. അതോടൊപ്പം ആ പിതാവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്റെ ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് അന്നിയ തോമസ് മാത്യു അച്ഛനാണ്. നിങ്ങൾക്ക് പരിചയമുണ്ട്. അച്ഛൻ എപ്പോഴും ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും മടി കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും വളരെ അനുഗ്രഹീതമായ ചിന്തയൊക്കെ പകർന്ന് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ശാന്തമായി സംസാരിക്കുന്ന അച്ഛന്റെ പ്രകൃതം ആകർഷണീയമാണ്. അച്ഛൻ ഡാലസിലാണെങ്കിലും ഇപ്പോഴും ചിക്കാഗോ സെന്റ് മേരീസ് പള്ളിയിലെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. വീണ്ടും ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അഫീസ തിരുമനസ്സിന് സാന്നിധ്യം ഈ ഇതിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊരു ശരീര ത്രോട്ട് ഇൻഫെക്ഷൻ പോലെ ഒരു കോൾഡുള്ളത് കൊണ്ടാണ് പിന്നെ പ്രാർത്ഥനയിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും തിരുമനസ്സിന്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് സുവിശേഷകളിലെ അനുതാപത്തിന്റെ ഒരു ഗീതം നമ്മൾ സാധാരണ പാടാറുള്ള അനുതാപത്തിന്റെ ഗീതം ആലപിച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അച്ഛനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമെന്നുള്ള അനുതാപ ഗീതം അതിന്റെ ഏതാനും വീരടികൾ പാടി നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം.
എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും ബഹുമാനമുള്ള പത്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഇവാനിയ തിരുമേനി, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. രാജേഷ്ഠൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ഒരു കാത്തിരിപ്പിലാണ്. വളരെ ആകാംക്ഷയോടെ, വളരെ പ്രത്യാശയോടെ, സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു നമ്മുടെ ആത്മീയമായ വളർച്ച മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, എന്റെ ആത്മാവെ നീ എന്തിനെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നു എന്ന് ചോദിക്കുന്നത് പോലെ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ലെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ആത്മാവ് തേങ്ങുന്നുണ്ട്. കാരണം ജഡചിന്തകളും ശാരീരികമായ ബൗദ്ധികമായ വളർച്ചകളും ഈ ആത്മാവിനെ ഞെരിക്കുന്നത് കൊണ്ട് ഉള്ളിലിരുന്ന് ഞരങ്ങുന്ന ഒരു ആത്മാവിനെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ആത്മാവിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ ധൂപക്കൊറ്റിയിലെ കരി പോലെ അല്പം തീനാളം കൊണ്ട് ചുറ്റുപാടുമുള്ള വസ്തുക്കളെയൊക്കെ പ്രോജ്വലിപ്പിക്കാൻ തക്കോണമുള്ള ഒരു ക്രമീകരണമാണ് ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിന്റെ സ്വീകരണത്തിലൂടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആശ്വാസദായകനായ പരിശുദ്ധ റൂഹായ, പാരക്ലീറ്റായ പരിശുദ്ധ റൂഹായ, ദൈവസാന്നിധ്യമാകുന്ന പരിശുദ്ധ റൂഹായെ സ്വീകരിക്കാൻ തക്കോണം നമ്മൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും, എന്റെ സാക്ഷികളായിത്തീരും എന്നാണ് യേശുതമ്പുരാന്റെ ഒരു വലിയ വാഗ്ദാനം. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെന്നും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിലെങ്കിലും ഈ ദൈവ അനുഭവത്തെ അത്ര താല്പര്യത്തോടെ അല്ലാതെ സമീപിക്കുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്. വിശുദ്ധ മത്തായി സ്ലീഹായ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ഒരു അത്ഭുത പ്രവർത്തനമാണ് യേശു തമ്പുരാൻ ആ പിശാച് ബാധിതനെ പുറത്താക്കുന്ന ഒരു സംഭവം. അവിടെ ആ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ആ അത്ഭുതത്തിന്റെ പൂർത്തീകരണത്തിന്റെ സമയത്ത് അവിടുത്തെ ആൾ 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ അവന്റെ ബന്ധുക്കൾ തന്നെ കർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ വിട്ടു പോകണം. നമുക്കതൊരു വലിയ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്ന ഒരു വാചകമാണ്. കാരണം അവന്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ അവന്റെ ബന്ധുമിത്രാദികളും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സൗഖ്യം കണ്ട് സന്തോഷിക്കേണ്ട ആളുകളൊക്കെയാണ് കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങളെ വിട്ടുപോകണം എന്ന് പറയുന്നത്. അത് ഈ രണ്ട് കാര്യങ്ങൾ കൂടെ, അതായത് ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഈ സോ കോൾഡ് ക്രിസ്ത്യൻസ്, അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്ര ശതമാനം ഈ ആളുകൾ, അതായത് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നമ്മളിൽ പലരും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളോട് സംസാരിക്കുന്ന ഞാനായിരിക്കാം, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കാം. ഈ 34-ാം വാക്യത്തിൽ നമ്മളിൽ പലരും ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ചില സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതചര്യകൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് കൊണ്ടുപോയിക്കോളാം, പ്ലീസ് ലീവ് അസ് അലോൺ, പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞ് ചിലപ്പോഴൊക്കെ നമ്മൾ കർത്താവിനെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ ദൈവസാന്നിധ്യം ആഗ്രഹിക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥനയിലൊക്കെ ദൈവമേ വരണമേ, നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ രാജ്യം വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എത്ര പേരാണ് അത്, അതിന് നമ്മുടെ ഹയറാർക്കി മുതൽ താഴോട്ട് ചിന്തിച്ചാൽ മതി, നമ്മുടെ ഏറ്റവും മുതിർന്ന പൗരോഹിത്യത്തിന്റെ ഏറ്റവും മുതിർന്ന ആളുകൾ മുതൽ താഴേക്ക് ചിന്തിക്കുകയാണെങ്കിൽ സാധാരണ വിശ്വാസികൾ വരെ അതിലെത്ര ശതമാനം ആളുകൾ ആത്മാർത്ഥതയോടെ നിങ്ങൾ ചിന്തിച്ച വെറുതെ ഒന്ന് ദൈവത്തിന്റെ ആഗ്രഹം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടക്കുക എന്ന് ഒരു സിസ്റ്റം നാളെ മുതൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളിൽ പലരും പറയും കർത്താവെ മതി, പ്ലീസ് ലീവ് അസ് അലോൺ, അല്ലെങ്കിൽ നിന്റെ സ്വന്തം കാര്യം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനെ മാറ്റി നിർത്തുക. എന്റെ ഇഷ്ടമല്ല, നമ്മൾ നോമ്പിൽ പാടാറുണ്ട്, എന്റെ ഇഷ്ടം നിന്റേതാവാൻ ആശിക്കുന്നു എന്നുള്ളത്. അതൊക്കെ ചിലപ്പോഴൊക്കെ എനിക്കൊരു നമ്മളുടെ ഒരു ഒരു എന്താ പറഞ്ഞ സ്വാർത്ഥതയോടെ ഒക്കെ ചിലപ്പോഴൊക്കെ ചിലർ പാടാറുണ്ട്. കർത്താവിന്റെ ഇഷ്ടം നമ്മുടേതാവാൻ ആഗ്രഹിക്കുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടി നമുക്ക് താല്പര്യം നമ്മുടെ ഇഷ്ടമനുസരിച്ച് കർത്താവായി തീരുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ മോശ സീനായ മലയിലേക്ക് കയറിപ്പോയപ്പോൾ എങ്ങനെയാണ് ആത്മീയ അനുഭവം ഉണ്ടാകേണ്ടതെന്ന് പോലും പുരോഹിതനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പറ്റം ആളുകളെ നമുക്കിവിടെ കാണാം. പുരോഹിതനായ അഹരോനോട് പറയുക, ഞങ്ങൾ വിചാരിക്കുന്ന ആത്മീയത ഇങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മീയത ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ആഗ്രഹമുള്ള ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം, ഒരുപാട് വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആഗ്രഹം നമ്മൾ നമ്മുടെ ഒരു വിഭാഗം അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രവിചന്ദ്രൻ ഡിഫൈൻ ചെയ്യുന്ന ദൈവം എന്ന് പറയുന്നത് പോലെ നമ്മൾ രവിചന്ദ്രനേക്കാളും ഒട്ടും മോശമല്ല, നമ്മൾ ദൈവത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സുഗമമായി ജീവിക്കാൻ, നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ഉണ്ടാകാനൊക്കെ വേണം ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യം. എവിടെയാ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള സാമ്പത്തിക നേട്ടങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്? നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുപാട്. ഇനി അതിന്റെ ഒരു തീവ്രതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാവണം ഈ ആളുകൾ പറഞ്ഞ കർത്താവെ ഞങ്ങളെ വിട്ടു പോകണമേ. ചിന്തിച്ചാൽ മതി അതിന് അവിടെ നടക്കുന്ന സംഭവം എന്താ. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന അശുദ്ധാത്മാവിനെ കർത്താവ് പുറത്താക്കി, അതിനുശേഷം പന്നിക്കൂട്ടത്തിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ആധി എന്ന് പറയുന്നത് ഈ സൗഖ്യമായ മനുഷ്യന്റെ പേരിൽ സന്തോഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് നഷ്ടമായ മൃഗസമ്പത്തിനെ കുറിച്ചുള്ള ആധിയായിരുന്നു അല്ലെ. മനുഷ്യനെ ഒരു മനുഷ്യന് നന്മ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത്. നമുക്കറിയാമായിരിക്കും പുതിയ നിയമത്തിൽ സക്കായിയുടെ ഉപമ നമ്മൾ കേൾക്കാറുണ്ട്, ഉപമയില്ല സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവിനെ കാണണം എന്ന് മാത്രമാണ് സക്കായി ആഗ്രഹിച്ചത്. ഒരു ദിവസം രാവിലെ നടക്കുന്ന സംഭവമാണെന്ന് വിചാരിച്ചാൽ നേരം സന്ധ്യയാകുമ്പോഴേക്കും സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ഏകദേശം 8-10 മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള സമയത്തിന്റെ ആ കാലഘട്ടത്തിനിടയിൽ സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ. അന്ന് രാവിലെ വരെ അത്യാവശ്യം സാമ്പത്തിക, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പോലെ അന്നത്തെ സാഹചര്യത്തിൽ ചുങ്കക്കാർക്കുണ്ടായിരുന്ന സാമ്പത്തിക നേട്ടം വളരെ കൂടുതലാണ്. സാമ്പത്തികമായി ഒരുപാട് ഉന്നതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ സമ്പത്തിന്റെ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ തെറ്റായി അതിക്രമമായി വാങ്ങിച്ചുള്ളത്, അങ്ങനെ സാമ്പത്തികമായി വലിയൊരു നഷ്ടത്തിലേക്ക് സ്വയം ഇറങ്ങി ചെല്ലുകയാണ് സക്കായി. അതിനൊറ്റ ഒരു കാരണമേ ഉള്ളൂ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ചു, യേശുവിനെ കണ്ടു, യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിച്ചു. ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, എപ്പോഴൊക്കെ ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ചില ഡിസ്കംഫർട്ടുകൾ, ഈ നമുക്ക് ഡിസ്കംഫർട്ട് എന്ന് പറയുന്ന സോ കോൾഡ് ഡിസ്കംഫർട്ടുകൾ ഉണ്ടാകും. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന കംഫർട്ട് എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. നമുക്കറിയാമായിരിക്കും മുത്ത് പേൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ ചിപ്പിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ അത് വെറും കല്ലാണ്. ആ കല്ല് കടക്കുമ്പോൾ ചിപ്പിക്ക് വേദനയുണ്ടാകും. ഈ വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് നിർമ്മിക്കുന്ന ചില എൻസൈമുകളിലൂടെ കടന്നുപോയി കല്ല് കുറെ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ മുനകളെല്ലാം ഇല്ലാതായി, അതിന്റെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ മാറി അത് നല്ല സുന്ദരമായ രൂപത്തിൽ മുത്തായി പുറത്തേക്ക് വരും. അത് മുത്തായിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ ചില ഡിസ്കംഫർട്ടൊക്കെ ചിപ്പിക്കുള്ളിൽ ഉണ്ടായെങ്കിലേ പറ്റും. ചിലയിടത്തൊക്കെ കുത്തി മുറിവേൽപ്പിക്കപ്പെടണം, കുത്തി വേദനിക്കപ്പെടണം, മുനകളൊക്കെ ഒടിയണം, എങ്കിൽ മാത്രമേ സുന്ദരമായ പേൾ മുത്തായി രൂപാന്തരപ്പെടുകയുള്ളൂ. നമുക്കറിയാമായിരിക്കും എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരും അവർക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം, കർത്താവേ പ്ലീസ് സ്റ്റേ ബാക്ക് വിത്ത് അസ്, ഞങ്ങളോടുകൂടി താമസിക്കണമേ. കാരണം അവർക്ക് ആ കുറെ നേരം സംസാരിച്ചപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, അവൻ നമ്മുടെ പൊരുളുകളെ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ, ഒരു തീയുടെ അടുത്തേക്ക് വിറക് കഷ്ണങ്ങൾ അല്ലെങ്കിൽ തീയിൽ കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ കൊണ്ടുവയ്ക്കുമ്പോൾ അതിലേക്ക് തീ പടർന്നു പിടിക്കുന്നത് പോലെ കർത്താവാകുന്ന അഗ്നിയുടെ അടുക്കൽ ഇരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആ തീ പടർന്നു കയറി, അവർക്കത് പൂർണ്ണമായ അർത്ഥത്തിൽ ആത്മീയമായ ഉന്മാദത്തിൽ അവരത് എൻജോയ് ചെയ്ത് ആസ്വദിച്ചുകൊണ്ടാണ് അവർ നടന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവർ അതിനൊരു വിലങ്ങുതടിയായിട്ട് കർത്താവ് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഭാവിച്ചു. അത് അവർക്ക് വലിയ ഒരു പ്രയാസം ഉണ്ടാക്കി. അതുകൊണ്ട് അവർ പറയുകയാണ്, നോ പ്ലീസ് സ്റ്റേ ബാക്ക് വിത്ത് അസ്, ഞങ്ങളോടുകൂടെ താമസിക്കുക. ആ ഒരു ഒരു ഉന്മാദാവസ്ഥ, ആത്മീയമായ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് പത്രോസ്ലീഹ താബോർ മറയിൽ വെച്ച് കർത്താവിനോട് പറയുന്നത്, കർത്താവെ നമുക്ക് ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്, വേറെ എങ്ങും പോണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി എന്ന് പറഞ്ഞ് അത് ആത്മീയമായ ഒരു ഉത്തുംഗാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമാണ് പത്രോസ്ലീഹ പറയുന്നത്. നമുക്കും ഓരോ സാഹചര്യത്തിലും ഈ ചുറ്റുപാടുമുള്ള ഈ ലോകത്തിന്റേതായ വേഗതകൾ, ശബ്ദങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ആനന്ദങ്ങൾ ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവയൊക്കെ കർത്താവ് പൂർണ്ണമായും അതിനെയൊന്നും നിരോധിക്കുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം കാനായിലെ കല്യാണത്തിൽ പോലും കർത്താവ് വെള്ളത്തെ വീഞ്ഞിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പത്തെയും മത്സ്യങ്ങളെയും വർദ്ധിപ്പിച്ച് അവരെ കൂടുതൽ സന്തോഷത്തിലേക്ക് അവരെ എത്തിക്കുകയാണ് ചെയ്തത്. അതൊന്നും നിരോധിച്ചിട്ടില്ല കർത്താവ്. ആഘോഷങ്ങൾ നിരോധിക്കുന്നില്ല, സന്തോഷിക്കാൻ തക്കവണ്ണം മനുഷ്യനെ കർത്താവ് അനുവദിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെയും നാം മറന്നുപോകരുതാത്ത ദൈവ സാന്നിധ്യം ഇല്ലാതെ ഒരു കാരണവശാലും മറന്നുപോകരുത്. അവരൊക്കെയും പലരും കർത്താവിന്റെ അടുത്തുനിന്നും ഇട്ടിട്ട് പോകുന്നുണ്ട്, ഇത് കഠിനവാക്കി ഇത് ആർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പലരും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോണോ എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നു കർത്താവ്. അപ്പൊ പത്രോസ് വന്ന് പറയും, കർത്താവ് നമ്മളത് പാട്ടിൽ പാടുന്നുണ്ട്, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടി ഞങ്ങൾ എങ്ങ് പോയി വസിക്കും എന്ന് നമ്മളൊരു പാട്ടിൽ പാടാറുണ്ട്. ആ ദിവ്യ സമ്പത്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ്, ദിവ്യ സമ്പത്താണ് ശരിക്കും, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ആത്മീയത കുറച്ചെങ്കിലും മുൻപോട്ട് വളരാൻ തക്കവണ്ണം സാധിക്കുന്നത്. ആ ദിവ്യ സമ്പത്ത് ആയതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ നിന്റെ കയ്യിൽ മാത്രമാണ് നിത്യജീവന്റേതായിട്ടുള്ള ഈ അനർഹമായ അതിമൂല്യവത്തായ നിധി നിന്റെ കയ്യിലാവുള്ളത്. ഞങ്ങൾ വേറെ എവിടെ പോയാൽ ഇത് കിട്ടും എന്ന് ആത്മാവിൽ നിറഞ്ഞു പറയാൻ തക്കവണ്ണം പത്രോസിന് സാധിച്ചു എന്നുള്ളതാണ്. ദൈവ സാന്നിധ്യവും ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതും അത് അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഞാൻ ഇത്രയും നേരം ഒന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചത്. നമുക്കറിയാം ആ സാന്നിധ്യം പരസ്പരം ഉണ്ടാകുന്ന ഈ എന്താ പറയുന്നത് അടുപ്പം ദൈവവുമായി ഉണ്ടാകേണ്ട അടുപ്പത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. നമുക്കറിയാമല്ലോ ഈ മുടിയനായ പുത്രന്റെ ഉപമയിൽ പിതാവുമായിട്ടുള്ള അകലം വർദ്ധിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ രണ്ട് മക്കളെ കുറിച്ചാണ് നമ്മൾ അതിൽ വായിക്കുന്നത്. ഒരാൾക്ക് ശാരീരികമായ അകലവും ഒരാൾക്ക് മാനസികമായ അകലവുമാണ് ഉണ്ടായിട്ടുള്ളത്. ആ മാനസികമായ അകലം എനിക്ക് തോന്നുന്നു പന്നിക്കൂട്ടിൽ നിന്നും തിരിച്ചു വരാൻ എടുത്ത ദൂരത്തെക്കാൾ കൂടുതൽ വയലിൽ നിന്നും വീട്ടിലേക്ക് വരാൻ ആ മൂത്ത മകൻ എടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം മാനസികമായിട്ടാണ് അവനുണ്ടായിരുന്ന അകലം. അവന് ദൈവ പിതാവിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോഴും വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ തക്കവണ്ണമുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാതെ പുറത്തു നിൽക്കുകയാണ്. പിതാവിന്റെ ആഗ്രഹം രണ്ടു മക്കളും ഒരുമിച്ച് പിതാവിനോടൊപ്പം വീട്ടിൽ വസിക്കണമെന്നാണ് പിതാവിന്റെ ആഗ്രഹം. എന്നാൽ രണ്ടുപേരും രണ്ടു രീതിയിൽ അകൽച്ചയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ മകൻ അനുദപിക്കപ്പെട്ട മകൻ പന്നിക്കൂട്ടിൽ നിന്നും തിരികെ എത്തും. പക്ഷെ മറ്റവന് ഇപ്പോഴും പിതാവിന്റെ സന്നിധി പിതാവിന്റെ ഹൃദയ ബന്ധത്തിലേക്ക് തിരികെ എത്താൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളും ചിന്തിക്കേണ്ടുന്ന ഈ ഒരു പെന്തിക്കോസ് പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതും ദൈവ സാന്നിധ്യത്തെ ശരിയായ രീതിയിൽ പൂർണമായ അർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈറ്റുനോവ് ഉണ്ടാകേണ്ട സാഹചര്യം. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളം ഞാൻ എന്റെ ഉള്ളിൽ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പറയാറുണ്ട്. ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു ഈറ്റുനോവ് നമുക്കുണ്ടാകും. പ്രസവ വേദന ഉണ്ടാകും. പ്രസവകാലം പോലെ ആയി കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉരുവാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ ഉരുവാകണമെങ്കിൽ ചില നമ്മുടെ സാധാരണ ജീവിത രീതികളൊക്കെ ഒന്ന് നിർത്തിയേ അറിയാവുകയുള്ളൂ. അറിയാമല്ലോ നമുക്ക് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ചില അന്ന് വരെ വളരെ അധികം ആഗ്രഹത്തോടു കൂടി കഴിച്ചിരുന്ന ചില ഭക്ഷണങ്ങൾ കാണുമ്പോൾ ഓക്കാനം വരും. അന്ന് വരെ അങ്ങനെ കഴിച്ചിട്ട് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ റയറായിട്ട് മാത്രം കഴിച്ചിട്ടുള്ള ചില ഭക്ഷണങ്ങളോട് താല്പര്യം കൂടുതൽ തോന്നും. അതാണ് നമ്മുടെ ജീവിതം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലോ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാകുമ്പോൾ ചില നമ്മുടെ ജീവിത ശൈലികൾ ചിലതൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാനേ തോന്നുകയുള്ളൂ. അങ്ങനെ തോന്നിയില്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇല്ല എന്ന് തന്നെ അതിന്റെ അർത്ഥം. പൂർണ്ണമായും ദൈവ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പെന്തിക്കോസ് പെരുന്നാളിൽ നമ്മൾ വരവേൽക്കുമ്പോൾ ആ ഡിസ്കംഫോർട്സ് ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന ചില പ്രയാസങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ പോകുക. അല്ലെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും എത്തി നിൽക്കും. കർത്താവെ ഞങ്ങളെ വിട്ടുപോകണമേ എന്ന് ചിലപ്പോഴൊക്കെ പറയും. ഞങ്ങളുടെ ആത്മീയത ഇതാണ്, അതുകൊണ്ട് നിനക്കിതിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോഴൊക്കെയും കർത്താവിനെ ഒഴിവാക്കും. ഒരിക്കലെ മാതാപിതാക്കൾ ഒരു കപ്പിൾസ് ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ബലൂണൊക്കെ കെട്ടി കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് അവര് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അടുത്ത് വന്ന ഒരാള് ഹാപ്പി ബർത്ത്ഡേ പറയാനുള്ള ആഗ്രഹത്തോടുകൂടി ബർത്ത്ഡേ വിഷയാനുള്ള ആഗ്രഹത്തോടും നിങ്ങൾ ആരുടെയാണ് ബർത്ത്ഡേ എന്ന് ചോദിച്ചു. അതിന് കേക്കിൽ പേരില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായ സംശയം ഉണ്ടായതായിരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു അതെ ഞങ്ങളുടെ മകന്റെ ബർത്ത്ഡേയാ. അപ്പൊ അവർ ചോദിച്ചു മകൻ എവിടെ? ഇവിടെയും കാണുന്നില്ലല്ലോ. അവന് ഞങ്ങൾ വീട്ടിലിരുത്തിയിട്ടാ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങൾ അവനെ വീട്ടിലിരുത്തിയിരുന്നു, ഞങ്ങൾ മാത്രം ആണ് ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാ നമ്മളുടെയും ക്രിസ്തു അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ക്രിസ്തുവിനെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അവന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും ആത്മീയ അനുഭവങ്ങളും പോലും ക്രിസ്തു ഇല്ലാത്ത ആത്മീയ അനുഭവങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞ അങ്ങനെയാണല്ലോ. അത് ക്രിസ്തുമസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ക്രിസ്തു മിസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചിലരൊക്കെയും തമാശ രൂപേണെങ്കിലും അവതരിപ്പിക്കാറുള്ളത്. അത് നമ്മുടെ ആത്മീയ അനുഭവങ്ങളിൽ മിസ്സാകുന്നത്, ബാക്കിയെല്ലാം ഉണ്ട്, ആർഭാടങ്ങളുണ്ട്, ചെണ്ടകളുണ്ട്, അതുപോലെ തന്നെ വളരെ വളരെ ആഘോഷപരമായ പല കാര്യങ്ങളും ഉണ്ട്. അച്ഛന്മാരുണ്ട്, തിരുമേനിമാരുണ്ട്, ശുശ്രൂഷകരുണ്ട്, വളരെയധികം പാർട്ടിസിപ്പേഷനോടുകൂടി നമ്മുടെ ജനങ്ങളും എല്ലാ ശുശ്രൂഷകൾക്കും ഉണ്ടാകും. പക്ഷെ എത്ര സമയത്തേക്ക് നമുക്ക് ദൈവാനുഭവം, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ ശുശ്രൂഷകളുടെ, നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത തന്നെ, നമ്മുടെ ഏറ്റവും കൂടുതൽ നാം ഊന്നൽ നൽകുന്നത് നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ ശുശ്രൂഷകൾക്കുമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ആരാധനകളിലൂടെ, ലിറ്റർജിയിലൂടെ, വർഷിപ്പിലൂടെ നമുക്ക് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തക്കവണ്ണം സാധിക്കണം. അവിടെ ഇല്ലാതെയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപജയങ്ങൾ നമുക്കും നമ്മുടെ സഭയ്ക്കും തുടർന്ന് വരും, നമ്മുടെ തലമുറയ്ക്കും ഉണ്ടാകും. നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവ സാന്നിധ്യ ബോധം നമുക്കറിയാമായിരിക്കുമല്ലോ. ശമരിയ സ്ത്രീയുടെ വാക്ക് കേട്ട സുഖാർ നിവാസികളും കർത്താവിനോട് പറഞ്ഞ, കർത്താവേ നീ ഞങ്ങളോടുകൂടി പാർക്കണമേ എന്നാണ്. രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ പറഞ്ഞു, നീ പറഞ്ഞത് കൊണ്ടല്ല ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുഭവിച്ചു, ഇനി ഞങ്ങൾ വിശ്വസിക്കുമെന്ന് യോഹന്നാൻ സുവിശേഷം 4:42 വാക്യത്തിൽ പറയുന്നുണ്ട്. കന്യക മറിയാമിന്റെ കൂടെ താമസിക്കാൻ പോയ യോഹന്നാന്റെ സ്ഥിതിയും നമുക്കറിയാം. അന്ന് വരെ പറഞ്ഞിരുന്ന കർത്താവെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ നിന്റെ വലത്തും എന്റെ സഹോദരൻ എന്റെ ഇടത്തും ഇരുത്തണമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, ഒരു ഭാഗത്ത് അമ്മയെ കൊണ്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയിപ്പിക്കുന്നു. പക്ഷേ കന്യക മറിയാമിന്റെ കൂടെ താമസിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും യോഹന്നാൻ പത്രോസിന്റെ കൂടെ ഓടി കല്ലറയിലേക്ക് എത്തുന്നു. കല്ലറയിൽ എത്തിക്കഴിഞ്ഞ ശേഷം പത്രോസിന് വേണ്ടി ഒഴിഞ്ഞു മാറിക്കൊടുക്കുന്നു. പത്രോസിനെയാണ് ആദ്യം അകത്ത് കയറാൻ സമ്മതിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു ഈൽഡിങ് മെന്റാലിറ്റിയിലേക്ക്, ചിലരോടുകൂടി താമസിക്കുമ്പോൾ, ചിലരോടുകൂടിയുള്ള സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചില നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്കും വരും. ദൈവ സാന്നിധ്യത്തിലൂടെ നമുക്കുണ്ടാകുന്ന നന്മകൾ ചുറ്റുപാടും പ്രചരിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പെന്തിക്കോസ്തു പെരുന്നാൾ മുതൽ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരാധനയ്ക്കായി നമ്മുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ ചെലവഴിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കാണിക്കുന്നതല്ല നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. അത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ എന്ന ആഹ്വാനത്തിന് ശേഷം പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുതൽ നമ്മുടെ ആത്മീയത ആരംഭിക്കണം. മറ്റുള്ളവരിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ജോലിയിടങ്ങളിലേക്കും, നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒക്കെയും ഈ ആത്മീയത കണ്ടിന്യൂ ചെയ്യണം, തുടരണം. അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മളെല്ലാവരെയും ആത്മാർത്ഥമായി സഹായിക്കുകയും കരുതുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പെന്തിക്കോസ്തു പെരുന്നാൾ നേർന്നുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
ആമേൻ.
കർത്താവിൽ ഏറെ സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ വിശ്വാസം, പെന്തിക്കോസ്തു പെരുന്നാളിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യം നമ്മുടെയൊക്കെ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിൽ വളരെ അത്യന്താപേക്ഷിതവും വളരെ ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയത്തെ പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ നമ്മുടെ മനസ്സുകളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കത്തക്ക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം സ്വർഗരാജ്യത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിന്റെ മധ്യത്തിൽ 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ പട്ടണം ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശു തമ്പുരാനെ എതിരേറ്റ് ചെന്നു. അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിര് വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. ക്രിസ്തുവിന്റെ സാന്നിധ്യം തങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അതിന്റെ ഉൾക്കാമ്പുകളെ മനസ്സിലാക്കുന്നതിന് പകരം കർത്താവിന്റെ സാന്നിധ്യത്തോട് ചെയ്യുന്ന വ്യത്യസ്തമായൊരു മനോഭാവത്തെയാണ് ആ വേദഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. പിതാക്കന്മാരുടെ രചനകളിൽ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ചിന്തകളും വ്യാഖ്യാനങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ ഈ വിഷയത്തെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ ആനുകാലിക ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ധാരാളം ചിന്തകൾ, ധാരാളം ഉദാഹരണങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇത് കാണാറുണ്ട്. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ ഏറെ ഇത് കണ്ടെത്തുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എന്റെ ഒരു ബലഹീനമായ ചിന്തയിൽ നമ്മൾ ഓരോരുത്തരിലേക്കും ഒന്ന് സ്വയം പരിശോധനയ്ക്കയച്ച് ഒരു ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഇതിന്റെ പ്രധാനപ്പെട്ട ചിന്തകളെ പങ്കുവെക്കുന്നവർ തന്നെയാണ്. ക്രിസ്തുവിനെ നമുക്ക് ആവശ്യമുണ്ട്, ക്രിസ്തു മാർഗം നമുക്ക് അനിവാര്യമാണ്, പക്ഷേ ക്രിസ്തുവിന്റെ ജീവിതം അനുകരിക്കുവാൻ ആളില്ല. വാട്സപ്പിലൂടെ ധാരാളം ചിന്തകൾ കടന്നു വന്ന കൂട്ടത്തിൽ ഒരിക്കൽ വായിച്ചതാണ്, എന്റെ ജനനം ആഘോഷിക്കാൻ ഏറെ പേരുണ്ട്, എന്റെ മരണം ആഘോഷിക്കാനും ആചരിക്കാനും അവർ തിങ്ങി വരാറുണ്ട്, ഉത്ഥാന പെരുന്നാളിലും അവർ സന്തോഷിക്കാറുണ്ട്, പക്ഷെ എന്റെ ജീവിതം അനുകരിക്കുവാൻ ഇന്ന് ലോകത്ത് ക്രൈസ്തവരിൽ പോലും ആരെയും കാണാൻ സാധിക്കുന്നില്ല. ക്രിസ്തു പറഞ്ഞ ഒരു ആത്മകഥമായിട്ടാണ് വാട്സപ്പിലൂടെ ഇങ്ങനൊരു മെസ്സേജ് ഉണ്ടായത്. ഏതോ മനുഷ്യന്റെ മനസ്സിൽ കടന്നു വന്നതായിരിക്കാം. ഒരു തരത്തിൽ തികച്ചും ശരിയായൊരു കാര്യമാണ്. ക്രിസ്തുവിന്റെ ജീവിതക്രമങ്ങളുടെ അന്തസത്തകളെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ ആ ദിവസത്തിന്റെ സന്തോഷം പങ്കുവെക്കുവാൻ സമൂഹമായും സഭയായും വ്യക്തികളായും ഒക്കെ ഏറെ താല്പര്യപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്നുള്ള ബോധം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു തലമുറ. ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു ആധ്യാത്മിക ജീവിതം ഇന്ന് നിലനിൽക്കുന്നു. അതിന്ന് തുടങ്ങിയതല്ല, ക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെയും ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണെന്ന് കൃത്യമായി പഠിപ്പിക്കുവാനാണ് പ്രിയപ്പെട്ട അച്ഛൻ ശ്രദ്ധിച്ചത്. അച്ഛന്റെ ദിവ്യമായ ഈ സന്ദേശം നമ്മളൊക്കെയും തീർച്ചയായിട്ടും മനസ്സിലേക്ക് എഴുതി ചേർക്കണം. ആവശ്യമായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായി വരുത്തുവാൻ, നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്നത് ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിലിരിക്കുന്ന പരിശുദ്ധ ഭാവാധിനിമയം മുതൽ താഴോട്ടുള്ള എല്ലാ വ്യക്തികളെയും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അവരൊക്കെ ശരിയായിരുന്നെങ്കിൽ സഭ നേരെയായേനെ എന്നൊരു ചിന്തയാണ് സാധാരണ വരുന്നത്. അത് രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും സമുദായത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും സഭയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയാൽ, പക്ഷെ തിരികെയും അതിനൊരു ഒരു റിവേഴ്സ് ഓർഡറും ഉണ്ട്. നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൊച്ചു കുടുംബത്തിൽ അച്ഛൻ അവസാനം പറഞ്ഞ ഒരു എക്സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെന്നുള്ളതിനേക്കാൾ ഉപരി അതിന്റെ ആഘോഷത്തിന്റെ തിമിർപ്പിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അതുപോലെയാണ് നമ്മൾ പെരുന്നാളുകൾ കൊണ്ടാടുന്നതും സഭയിലെ പല കാര്യങ്ങളും ചെയ്തതും ഒക്കെ. അപ്പോൾ അത് ബേസിക് ഒരു റൂട്ട് ലെവലിൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഏറ്റവും അടിസ്ഥാനമായ യൂണിറ്റ് ആണ് കുടുംബം. ആ കുടുംബത്തിലെ കണ്ണിയാണ് ഓരോ വ്യക്തി. ആ വ്യക്തികളിലൂടെ ഇതിന്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും പങ്കുവെക്കുവാൻ നമുക്കിടയാകുമെങ്കിൽ ഇതൊരു നല്ല ചിന്തയായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. അഭിമന തിരുമേനി ഇതിൽ സംബന്ധിക്കുന്നുണ്ടെന്നറിയാം. തിരുമേനി വോയിസ് റസ്റ്റിൽ അല്പം സമയം ചിലവഴിക്കുകയാണ്. തിരുമേനിയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും നമുക്കേറെ എപ്പോഴും പ്രചോദനമാണ്. പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛന്റെ ഈ ദിവ്യമായ സന്ദേശം നമുക്ക് കൂടുതൽ നന്മ പകരട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ പെരുന്നാളിലേക്ക് നമ്മൾ കടന്നെത്തുമ്പോൾ അതിന്റെ നവ്യമായ അനുഭവങ്ങൾ നമുക്കിതിലൂടെ ലഭ്യമാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർത്തീകരിക്കട്ടെ.
താങ്ക് യു നന്ദി. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകമായിട്ട് പേരോർക്കാനുള്ളത് ഒരു സൂനിനെ ഓർക്കാം. ജൂൺ 2nd ഒരു സർജറി ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു സൂസനെ ഓർക്കാം. ഒരു ജോൺ മാത്യു, സഖറിയ എബ്രഹാം, അമ്മുക്കുട്ടി, സുജ, സൂസൻ, സാറാമ, ലൊറൈൻ, ലീലാമ ജോൺ, ഏലിയമ്മ, സുനിൽ, ജൊഹാൻ, ബേബിക്കുട്ടി, ജേക്കബ്, സജി ആൻഡ് റഹാൻ, ഷാനച്ച്, ജിമ്മി, ആലീസ് ജോസഫ്, സാറാമ്മ, ലളിത, സാബുവിനെ ഓർക്കാം. ഒരാളെങ്കിലും മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. ബാറക്കുമർ കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ ശിരസ്സുകളെ സമർപ്പിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഇടയാക്കിയല്ലോ. ഓരോ നിമിഷവും ഞങ്ങൾ കൂടുന്ന മധ്യത്തിലൊക്കെ അവിടുന്ന് കൂടെയുണ്ട്. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങേ തിരിച്ചറിവുള്ളവരായി ജീവിക്കാൻ കിട്ടിയ വിളി തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഒരു വിളിയുടെ ബോധ്യത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. പരിശുദ്ധനായ പൗലോസ്ലയെ ഓർപ്പിക്കുന്നത് പോലെ, നിങ്ങളുടെ വിളിയെ തിരിച്ചറിയുവൻ എന്ന് പറഞ്ഞതുപോലെ, എപ്പോഴും ആ വിളിയെ പറ്റിയുള്ളൊരു ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. അത് ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങൾ കൂടി കടന്നു പോയാലും ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരാളെന്നുള്ള അവകാശത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേക ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളൊക്കെ അടുത്തു വരുമ്പോഴും ആശ്രയിക്കുവാനും പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ശക്തി ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യം പ്രതീക്ഷയോടും പ്രത്യാശയോടും മുമ്പിൽ വരുന്ന വലിയ ഭാരങ്ങളെ അതിജീവിപ്പാൻ ശക്തീകരിക്കണമേ. രോഗികളെ പേര് പറഞ്ഞവരെയൊക്കെ വീണ്ടും ഉറക്കുന്നു അനുഗ്രഹിക്കണമേ. ഇവിടുന്ന് ചേർത്ത് പിടിക്കണമേ. രോഗത്തിന്റെ തീവ്രതയും വേദനയും അതുമൂലമുള്ള ഭയമൊക്കെ മറക്കത്തക്കവണ്ണം അങ്ങയുടെ മുഖം അവരുടെ ഉള്ളിൽ പ്രശാന്തിയിലേക്ക് നയിപ്പാൻ സഹായിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, നീതിയുള്ള വലങ്കയോടെ ഞാൻ നിന്നെ താങ്ങും എന്നുള്ള ഉറപ്പുള്ള സ്വരം ശ്രദ്ധിക്കത്തക്കവണ്ണം ഹൃദയങ്ങളെ അവിടുത്തെ ശുദ്ധീകരിക്കണമേ. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ചെറുപ്പക്കാരെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ചും മയക്കുമരുന്നും ഡ്രഗ്സും ഇതുപോലെയൊക്കെ വളരെ വ്യാപകമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ വളരെ ശക്തമായി അവരെ ജീവിതത്തിന്റെ സൗന്ദര്യമായ തലത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങളെ മുൻകൂട്ടി അറിഞ്ഞ് അവയെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട കോണുള്ള ഒരു ആത്മീയ കരുത്ത് പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടെ പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം മാതാപിതാക്കളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ പ്രത്യേകം കരങ്ങളിൽ സമർപ്പിക്കുന്നു, വിവാഹ പ്രായത്തെ വിട്ടും വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ നല്ല ജീവിതം നയിപ്പത്തക്കവണ്ണം നല്ല പങ്കാളികളെ കൊടുത്ത് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഓരോ മക്കളെയും ഇങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു, പരിശുദ്ധ സഭയെ ഓർക്കുന്നു, നയിക്കുന്ന പിതാക്കന്മാരെല്ലാവരെയും പ്രത്യേക പരിശുദ്ധ ബാധരുമേനിയും ഈ ഭദ്രാസ്ത്രത്തെ നയിക്കുന്ന തിരുമേനിയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും ആരോഗ്യത്തിനും സ്വസ്ഥതയ്ക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭയുടെ ലാത്വിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. തീവ്രവാദം മൂലമൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകള്, സാംക്രമിക രോഗം മൂലം വലയുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ശരീരത്തോടെ ഇരുന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിഷ്യന്മാരുടെ ആവസിച്ച അഗ്നിനാവുകളെ അവരെ പ്രകാശിപ്പിക്കാൻ ഇടയാക്കിയതുപോലെ അതിന്റെ ഒരു സമർപ്പണം വീണ്ടും ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ആരാധനയിൽ കൂടി സമർപ്പിക്കുമ്പോൾ ഓരോ വർഷവും അവർക്കുണ്ടായ ആ ചൈതന്യത്തിന്റെ നല്ല അനുഭവങ്ങളെ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഓരോ പ്രാവശ്യവും ഈ പെരുന്നാളുകളുടെയൊക്കെ ഭാഗമാകുമ്പോൾ യഥാർത്ഥമായ ദൈവാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. അത് ഞങ്ങളുടെ വാക്കുകളിൽ കൂടിയും ജീവിതത്തിന്റെ പ്രവർത്തികളിൽ കൂടിയൊക്കെ പുറപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിൽ അവിടെ നിന്ന് നിറയണമേ. ആയിരിക്കുന്ന കൂട്ടായ്മയിലൊക്കെ ദൈവചൈതന്യത്തിന്റെ ആ കിരണം പ്രസരിപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിനെ ആത്മീയ വിചാരബോധം കൊണ്ട് നിറയ്ക്കണമേ. ഇതൊക്കെ കൂടി ഞങ്ങളെ ഓർക്കുന്നു. രോഗികളെയും പ്രയാസപ്പെടുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവജന സുശ്രൂത്രവിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ. ഇടവകയും കുടുംബത്തെയൊക്കെ ഓർക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സകല വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൾ സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ബാറക്കുമോർ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെ മേലും പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളുടെ മേലും ഇന്നെപ്പോഴും നേക്കൊണ്ടായിരിക്കണമേ. ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രതിനിധി നൽകുന്ന അഭിനന്ദ തിരുമനസിനോടുള്ള സ്നേഹവും ദൈവോധന നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനോടും വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്ന് നമ്മൾ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട ജോബി അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. നേരത്തുന്ന എല്ലാവർക്കും അന്നി മാമനച്ചൻ, ഡോക്ടർ വി സി വരുസച്ചൻ, ഡോക്ടർ ഐ സി വി പ്രകാശച്ചൻ, പ്രഭാഷൻ എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടാവിടെ പേരിൽ സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമ്മ ആന്റി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജ്, അല്പമധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ പള്ളിയിൽ സംബന്ധി കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പെന്തിക്കോസ്തി പെരുന്നാളിന്റെ ആശംസകൾ അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടിയും കാത്തിരിപ്പിൽ കൂടിയും കൂടുതൽ ആപ്പാവിന്റെ ഫലങ്ങളിൽ നിറയത്തക്കവണ്ണം ഇടയാകണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം അവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ.